അതുപോലെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത കത്തീഡ്രൽ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഭൂമന്മാർ അഭിമാഷ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ നിർണായകമായ ഒരു വിഷയമാണ് നമ്മുടെ ഈ മേഖലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതായത് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും, ജലം ഏറ്റവും അമൂല്യമായ വസ്തുവാണല്ലോ, ജലത്തിന്റെ ആ അമൂല്യതയെ കുറിച്ചും ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലാ വർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അടുത്ത സമയത്ത് വായിച്ച ഒരു കഥയാണ്. കെവിന്ന് മോഹൻകുമാറിന്റെ, നമ്മുടെ പാലക്കാടിന്റെ മാറിപ്പോയ കളക്ടറാണ്, മറ്റേ ഏഴായ മന്ത്രി എന്ന് പറഞ്ഞ ഒരു കഥാസമാഹാരം അദ്ദേഹത്തിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു കുമാരേട്ടന്റെ വീട്ടിലെ കിണറിന് സംഭവിച്ച ഒരു മാറ്റത്തെ കുറിച്ചൊരു കഥയുണ്ട്. അതായത് കുമാരേട്ടന്റെ വീട്ടിലെ ആ പ്രദേശത്തൊന്നും കിണറുകളിൽ വെള്ളമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചത് പോലെ, അപ്പൊ വെള്ളം ടാങ്കർ ലോറികളെ ആശ്രയിച്ച് വെള്ളത്തിന് വേണ്ടി കണ്ണു നട്ടിരിക്കുന്ന ഒരു ജനങ്ങളാണ് ആ ഗ്രാമത്തിലുള്ളത്. ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഒരു വാർത്ത വരുന്നത്, കുമാരേട്ടന്റെ വീട്ടിലെ കിണറ്റിൽ ഒരു തിരയിളക്കം. അപ്പൊ എല്ലാവരും നാട്ടുകാരെല്ലാം ഓടി കൂടും, എന്താണ് സംഭവം അറിയാൻ വേണ്ടി. അപ്പൊ സമയത്തിനാണ് കിണറ്റിലെ വെള്ളം അങ്ങനെ ഉയർന്നിടും, മുറച്ചു വെള്ളം. അപ്പൊ നാട്ടുകാരെല്ലാവരും വന്നിട്ട് അറിഞ്ഞു, കുമാരേട്ടൻ ആളുകൾക്ക് കസേരയൊക്കെ എടുത്തിട്ട് കൊടുത്ത് കപ്പൻ ചായ ഉണ്ടാക്കി കൊടുത്ത് ആളുകൾ വെള്ളം കൊട്ടിക്കൊണ്ടുവന്ന് വെള്ളം കോരി എടുത്ത് കുടിച്ചതിന്റെ സ്വാദം നല്ല സ്വാദിഷ്ടമായ വെള്ളം, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും ആവശ്യാനുസരണം വെള്ളം കോരി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് കുമാരേട്ടന്റെ മരുമകൻ പ്രഭാകരൻ ജോലി കഴിഞ്ഞു വന്നു. അപ്പൊ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വെളിയിലെത്താൻ പുള്ളിക്കൊരു അസ്വാഭാവികമാണ്, എന്താണ് ഇത്രയും ജനം വന്ന് എന്റെ വീട്ടിൽ വന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. അന്നുടനെ ഭാര്യയൊക്കെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം, എപ്പോഴാണ് ഈ കിണറ്റിൽ വെള്ളം ഇങ്ങനെ കൂടിയെന്ന കാര്യം അറിഞ്ഞു. അപ്പൊ ആദ്യം പ്രസാദം ചോദിച്ചു, അതിന് നമ്മുടെ കിണറ്റിൽ വെള്ളം കൂടിയെന്ന് നാട്ടുകാർക്ക് എന്താ കാര്യം, നാട്ടുകാരും തന്നെ ഇവിടെ വന്ന് ഇതിനു വേണ്ടിയിട്ട് അതിൽ പങ്കുചേരാൻ വേണ്ടി വരുന്നത്. പിന്നെ ഇറങ്ങിയിട്ട് പറഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോകണം, ഇത് ഞങ്ങളുടെ കുടുംബക്കാരെയാണ്, നിങ്ങളുടെ വീട്ടിലെ വെള്ളം വർദ്ധിച്ച് നിങ്ങൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞു. എല്ലാവരും നിരാശയോട് കൂടി എല്ലാവരും പോയി. അപ്പൊ അത് ഈ കഥ ഒരു രസകരമായിട്ട് അവസാനിക്കുകയാണെങ്കിൽ, വളരെ നമ്മുടെ സമകാലിക അവസ്ഥയോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ കഥയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് വെള്ളത്തെ സംബന്ധിച്ചുള്ള കുമാരേട്ടൻ എന്ന് പറയുന്ന ആ പല കൃഷിക്കാരന്റെ ഒരു ബോധം, അതേപോലെ കുമാരേട്ടന്റെ മരുമകന്റെ ആധുനിക കാലത്തെ പ്രീതി എന്നുള്ള നിലയിൽ മരുമകൻ പ്രഭാകരന്റെ ഇതിനെക്കുറിച്ചുള്ള ചിന്ത. അപ്പൊ പ്രഭാകരൻ ചിന്തിക്കുന്നത് എന്റെ കിണറ്റിലെ വെള്ളം എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് ഒരുപക്ഷെ നാട്ടിലൊന്നും വെള്ളമില്ലാത്തപ്പോൾ എനിക്കത് വേണ്ടി വിൽക്കാനും കഴിയും, നാട്ടുകാർക്ക് വേണമെങ്കിൽ അത് വിൽക്കാൻ പോലും അടുത്ത ദിവസം മുതൽ ഞങ്ങൾ ഏർപ്പാടുകൾ ചെയ്യാം. പക്ഷേ ഈ നാട്ടുകാരുണ്ടെന്നിട്ട് വെള്ളം വെറുതെ എടുത്തുകൊണ്ട് പോകുന്നതിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വെള്ളത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമായ ചിന്തയാണ് ഇതിൽ നിന്ന് വരുന്നത്. പരമ്പരാഗതമായ നമ്മുടെ ഒരു അവബോധം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു പൊതു സമ്പത്താണ്, വെള്ളത്തെക്കുറിച്ചൊരു കോമൺ ഹെറിറ്റേജ് എന്നാണ് വെള്ളത്തെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു പൊതു സമ്പത്ത്. അതുകൊണ്ട് ഈ മനുഷ്യരാശിയുടെ ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ കൂടുതലായിട്ട് പഴയ അംശങ്ങൾ വരുന്നത് ഈ മതഗ്രന്ഥങ്ങളിലൊക്കെയാണ്. വേദങ്ങളിൽ ഒക്കെ പറയുന്നത് രാജ്യവും രാജാവും അല്ല, രാജ്യവും ജനങ്ങളും രാജാവിന്റേതാണ്, ആ പഴയ കാഴ്ചപ്പാടാണ്. പക്ഷേ നദിയും പുഴയും കുളങ്ങളും രാജാവിന്റേതല്ല, അത് ജനങ്ങളുടേത് മൊത്തത്തിലാണ്, ജനങ്ങളാണ് അതിന്റെ ഉടമസ്ഥർ. അതേപോലെ ഈ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഈ ക്രിസ്ത്യൻ ഇതിലെ ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ജസ്റ്റിന്റെ പ്രമാണങ്ങളിൽ പറയുന്നത് ത്രീ തിങ്സ് ആർ കോമൺ ടു ഹ്യൂമൻ ബീങ്സ്, 3 കാര്യങ്ങൾ മനുഷ്യന് പൊതുവായിട്ടുള്ളതാണ്, പുഴയും കടലും കടൽത്തീരവും. ഇത് ആരുടെയും സ്വന്തമല്ല, ആർക്കും സ്വന്തമാക്കാൻ പാടില്ല, അത് മനുഷ്യന്റെ പൊതു സ്വന്തത്താണ്. ഈ ഖുറാനിലും ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്.
അതായത് വെള്ളം വിൽക്കാനോ വാങ്ങാനോ പാടില്ല, വെള്ളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്.
അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഞാൻ മുന്നിൽ എന്തെങ്കിലും ഉദ്ധരിച്ചത് പണ്ട് തന്നെയുള്ള മനുഷ്യന്റെ ഒരു സാംസ്കാരികമായ ഒരു അവബോധം വെള്ളം ഒരു പൊതു സമ്പത്താണ് എന്നാണ്. അപ്പൊ ഈ ഒരു അവബോധം ഈ അവബോധത്തിൽ മാറ്റം വരികയാണ്. അത് എങ്ങനെ മാറ്റം വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2012 കരട് ജലനയം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കരട് ജലനയം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. 2012 ഇത് കരട് ജലനയം, കരടാണ് ജലനയം ആയിട്ട്. 2002 ആണ് മുമ്പ് ജലനയം വന്നിരിക്കുന്നത്. അപ്പൊ 2012 കരട് ജലനയത്തിൽ പറയുന്നത് വെള്ളം മനുഷ്യന് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡാണ്, എസെൻഷ്യലാണ്. അടിസ്ഥാന ആവശ്യത്തിന് മനുഷ്യന് വെള്ളം ലഭ്യമാകണം. പക്ഷേ ഒരു കോമയൊക്കെ ഇട്ടിട്ട് ബട്ട് വാട്ടർ ഈസ് ആൻ എക്കണോമിക് ഗുഡ്, വെള്ളം ഒരു സാമ്പത്തിക വസ്തുവാണ്, വിഭവമാണ്. അതുകൊണ്ട് വെള്ളം വെറുതെ കൊടുക്കാൻ പാടില്ല. എന്താണ് മനസ്സിലായി? അതായത് അതിന്റെ കരട് ജനനയത്തിന്റെ 4-ാമത്തെ ആറോ 5-ാമത്തെ കൃത്യമായിട്ട് ഓർമ്മയായിരുന്നു, സ്റ്റാൻസ് ആയിട്ട് പറയുന്നത് വെള്ളം ഒരു അടിസ്ഥാന ആവശ്യമാണെങ്കിൽ അതൊരു സാമ്പത്തിക വിഭവമായതുകൊണ്ട് അതിനെ എക്കണോമിക് ഗുഡായിട്ട് കണക്കാക്കി തന്നെ വെള്ളത്തിന്റെ വ്യവഹാരങ്ങൾ മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ പിന്നീട് വാട്ടർ പോളിസിയാണ് ശരിക്കും അത് ഒരു വന്നിരിക്കുന്നത്. കരടാണ് ഒരു പക്ഷേ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ പിന്നെ പാസ്സാവും. അപ്പൊ ഇതൊരു കാണുന്ന ഒരു ശിഷ്ടമാണ്. 2002 ജലനയത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് 2012 വന്നു. 2002 ജലനയത്തിൽ ഇങ്ങനെ ഒരു വെള്ളം ഒരു എക്കണോമിക് ഗുഡാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ 2012 വരുമ്പോൾ ഒരു കോമൺ ഹെറിറ്റേജ്, അപ്പൊ നേരത്തെ പറഞ്ഞ വെള്ളത്തിന് സംബന്ധിച്ചുള്ള ഒരു പൊതു സ്വത്വമുള്ള ഒരു അവബോധത്തിൽ നിന്നും വെള്ളം ഒരു സാമ്പത്തിക വിഭവമാണെന്നും അതുകൊണ്ട് തന്നെ വെള്ളം നൽകുന്നത് വെള്ളം നൽകാൻ പാടില്ലെന്നും വെള്ളത്തിന് വേണ്ടി നൽകാൻ വേണ്ടി ചെലവഴിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് സബ്സിഡി കൊടുക്കാൻ പാടില്ലെന്നും അതിന് സബ്സിഡി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിന് എന്താണെന്ന് വരുന്ന ചെലവ് ആ ചെലവ് ഈടാക്കണമെന്നാണ് വരുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ വെള്ളം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി, ഒരു ചരക്കാണെന്നും ഇത് ആ തരത്തിൽ ഇതിനെ കാണണമെന്നും ഒരുപക്ഷെ ഭാവിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വിതരണത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉള്ള ഒരു കച്ചവടവൽക്കരണത്തിന്റെ ശക്തമായ സൂചനകളാണ് 2012 കരട് ജലനയത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മളെ നേരത്തെ ചിന്തിച്ച പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്നും പ്രഭാകരന്റെ വിശ്വാസത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ചിന്തകൾ മാറിയെന്നുള്ളത്. വെള്ളത്തിന് അങ്ങനെ വെറുതെ എടുക്കാൻ പാടില്ല, അതിന് കാശ് വരിക, കാശ് കൊടുക്കാൻ പറ്റുന്നവരെ വാങ്ങിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലേക്ക്. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, വെള്ളം അടിസ്ഥാന ആവശ്യമെന്നുള്ളതിനെ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വെള്ളത്തിന് ആഗോളതലത്തിൽ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കച്ചവട, ഒരുപക്ഷെ ഏറ്റവും വലുതായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് വെള്ളത്തിന്റെ. മറ്റുള്ള വിഭവങ്ങളെ അപേക്ഷിച്ച് വലിയ പൊട്ടൻഷ്യൽ ഉള്ളതും എന്നാൽ മനുഷ്യൻ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളതായതുകൊണ്ട് അത് ആർക്കും വാങ്ങിക്കാം, ആർക്കും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വേണം മറ്റൊരു കേരളം എന്നുള്ള സ്വാസ്ഥ്യസഹായത്തിന്റെ പ്രശ്നത്തിന്റെ ക്യാമ്പയിന് നമുക്ക് കാണാൻ വേണ്ടി. അതായത് ആഗോളതലത്തിലും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തലത്തിലും വെള്ളത്തിന് വെള്ളം നൽകി നൽകേണ്ട ഒരു വിഭവം എന്നുള്ള രീതിയിലേക്ക് പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ഈ തരത്തിൽ ജനമറ്റൊരു കേരളം എന്നുള്ള ക്യാമ്പയിൻ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ? കേരളം വെള്ളത്തിലായിരിക്കും സുഭിക്ഷമായ പ്രദേശമാണ്. നമുക്കറിയാം 3000-3 മീറ്റർ ഉയരത്തിൽ കെട്ടിനിർത്താൻ പറ്റണം നമ്മൾ എല്ലാവരും പറയുന്നതാണ്. ഇതുവരെ വെള്ളം നമുക്ക് മലയാളത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ലഭിക്കുന്ന വെള്ളം ഈ അവസ്ഥയിൽ നമുക്ക് വെള്ളം വാങ്ങാൻ വിൽക്കുക ചെയ്യേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഭൂഗർഭ ജലത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനേക്കാൾ നാശപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. പ്രത്യേകിച്ച് ഒരു തമിഴിന് ഒരു വർഷം ഉപയോഗിക്കാൻ ഉള്ള വെള്ളത്തിന് 3 ചെറിയുള്ള വെള്ളത്തിന് അപേക്ഷിച്ച് കുറവാണ് കേരളത്തിൽ നമുക്കുള്ള വെള്ളം. ഈ തെളിവ് തീരെയുള്ള മഴവെള്ളത്തിന്റെ നല്ലൊരു കടലിലേക്ക് ഒഴുകി പോകുന്നത് അത് ഈ ഉപഭോഗം വർദ്ധിക്കുന്നു, ലഭ്യത കുറയുന്നു. സ്വാഭാവികമായിട്ടും എക്കണോമിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് വസ്തുവിനും ഡിമാൻഡ് ഇൻക്രീസസ്, സപ്ലൈ റെഡ്യൂസസ്, പ്രൈസ് ഇൻക്രീസസ്. അതാണ് എക്കണോമിക്സിന്റെ ഭാഷ. അതേപോലെ കൂടുതൽ അതെ, ഒരു മനുഷ്യന് ഒരു വർഷം ജീവിക്കണമെങ്കിൽ എത്ര വെള്ളം വേണം? ഇവിടെ അമേരിക്കയിലെ ഗ്രാൻഡ് വാലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ ഗവേഷണ സ്ഥാപനമുണ്ട്. അവിടെ സാൻഡ്രാ പോസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ശാസ്ത്രജ്ഞ ഇത് ഒരുപാട് സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഒരു കണക്കുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു മനുഷ്യന്റെ അത്യാവശ്യത്തിന് വേണ്ടിട്ട് കുടിക്കുന്നതിന്, കുളിക്കുന്നതിന്, ഭക്ഷണം പാകുന്നതിന്, വസ്ത്രം കഴിയുന്നതിന്, മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്, ഇത്രയും കാര്യത്തിനായിട്ട് ഏറ്റവും കുറഞ്ഞ 175 ലിറ്ററുള്ള വെള്ളം ലോസ്റ്റേജ്. ഗ്രാൻഡ് വാലി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇത് കൂടാതെ വെർച്വൽ വാട്ടർ എന്നുള്ളതിൽ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിന്റെ ചുമലും ധാരാളം വെള്ളം ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു ദിവസം ഏതാണ്ട് 2000 കലോറി ഊർജ്ജം നമുക്ക് വേണം. ഇതിനാവശ്യമായിട്ടുള്ള ആഹാരം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതാണ്. എന്നിട്ട് പാല് ഉത്പാദിപ്പിക്കാൻ ഏതാണ്ട് 240 ലിറ്റർ വെള്ളം വേണമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു കിലോഗ്രാം പൈക്കിറക്കി ഉത്പാദിപ്പിക്കാൻ ഏതാണ്ട് 3000 ലിറ്റർ വേണം. ഒരു കിലോഗ്രാം അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 220 ലിറ്റർ വെള്ളം വേണം. അതെങ്ങനെയാണ്? നെല്ലിട്ട് വിത്തിട്ട് ചെടി വളർന്ന് പിന്നെ കടുക് വന്ന് കൊയ്തെടുക്കുമ്പോൾ ഒരു കിലോഗ്രാം നെല്ല് ഉത്പാദിപ്പിക്കുന്നത് വേണ്ടിയിരുന്നു മൊത്തം വേണ്ടിയിരുന്നു വെള്ളമാണ്. അതേപോലെ ഒരു പശുക്കുട്ടിയെ അതിന്റെ വെണ്ണ മുതൽ വളർത്തിക്കൊണ്ട് വന്ന് അതിനെ നറുത്ത് ബീഫാക്കുന്ന സമയത്ത് വേണ്ടിയിരുന്ന മൊത്തം വെള്ളത്തിന്റെ അളവാണ് ലിറ്ററുകൾ. അതിങ്ങനെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വാഹനങ്ങളുണ്ടാകും എല്ലാത്തിനും ഭൂമിയും കൂടി കണക്കാക്കിയാൽ ഒരു മനുഷ്യന് ഭൂമിയിൽ വലിയ മോശമില്ലാതെ ഒരു വർഷം ജീവിച്ചു പോകാൻ 1,000,000 ലിറ്റർ വെള്ളം വേണമെന്നാണ് കണക്കാക്കുന്നത്. 10,000,000 ലിറ്റർ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് നമുക്ക് വെള്ളത്തിന്റെ ഒരു നല്ലൊരു പങ്ക് തമിഴനോ അല്ലെങ്കിൽ കന്നഡക്കാരനോ ഒക്കെയാണ് ചെലവാക്കുന്നത്. കാരണം നമ്മുടെ ആഹാര സാധനങ്ങൾ അവിടെ നിന്ന് വരുന്നതാണ്. 10,000,000 ലിറ്റർ വെള്ളം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇല്ലെങ്കിൽ എന്താണ്? ഒന്ന്, നമ്മുടെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് ഗുണമെന്ന് മോശമായിരിക്കും. മാലിന്യങ്ങൾ ഉണ്ടാകാം, പുഴയായി ഉണ്ടാകാം. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത ഗുണതയെ അത് ബാധിക്കുന്നു. ജീവിത ഗുണത കുറയുന്നു. ആവശ്യമല്ല, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടു നേരം കുടിക്കുന്ന കാര്യം ഒരു നേരം കുടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കുടിക്കൽ കുടിക്കും. അങ്ങനെയാകുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജീവിത ഗുണത കുറയുന്നു. രണ്ടാമത് കയ്യിലുള്ളവർ കാര്യക്കാരം എന്നുള്ള നിലയും പണമുള്ളവർ മണ്ണും അടിയിലാണ് വെള്ളം കിടക്കുന്നത് കൊണ്ട് അതും കൂടുതൽ കൂടെ വലിച്ചെടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പം ഇതിന് ഒരു മത്സരം ഉണ്ടാവും. മൂലിയുള്ളവനും താഴെയുള്ളവനും ഇടതുഭാഗം, ആ തരത്തിൽ വെള്ളത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കും. അപ്പം ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് അതാണ് നമ്മുടെ പിന്നെ ബുക്കോസ് ബുക്കോസ് പാലി പറഞ്ഞത് അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ്. ഞാൻ പറയാനുള്ള സാഹചര്യമില്ല. അപ്പം ലോകത്ത് പല രാജ്യങ്ങളിലും വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ആവശ്യം കൂടുന്നു. ഇതൊരു മത്സരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമായി മാറും. അതേ നമുക്ക് വെള്ളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്ന ബ്ലൂ ഗോൾഡാണ്, എന്താണ് നീല സ്വർണം. 21 നൂറ്റാണ്ടിൽ ഏറ്റവും മികവിച്ച അത്യാവശ്യ വസ്തുവാകാൻ പോകുന്നത് വെള്ളമാണെന്ന് പറയുന്നത് ഈ പശ്ചാത്തലം. അത് ഈ വരുമ്പോൾ ഈ 1,000 ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ 10,000,000 ലിറ്റർ വെള്ളം ഇല്ലാതെ വരുന്ന ഒരു സമൂഹം കേരളമാണെങ്കിൽ കേരളത്തിൽ ആ ലെവലിലേക്കാണ് കൊടുക്കപ്പെടുന്നത് എത്തിക്കൊണ്ടിരിക്കും. ഇവിടെയും ഈ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ വർദ്ധിക്കാനായിട്ടുള്ള എല്ലാം ചെയ്യുന്നു. അതിന്റെ അതിന്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ നാട്ടിൽ കൂടിയിരുന്ന കുഴൽക്കിണറുകളുടെ ഉപയോഗം. ഒരു 10 വർഷത്തിന് മുമ്പ് അല്ലെ 15 വർഷത്തിന് മുമ്പ് നമുക്ക് കുഴൽക്കിണറുകൾ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് കുഴൽക്കിണറുകൾ ഒരു സർവ്വസാധാരണമായ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഭൂഗർഭജലങ്ങൾക്ക് താഴേക്ക് പോകുന്നു. അത് കൂടുതൽ കൂടുതൽ അടിയങ്ങളെല്ലാം വലിച്ചെടുക്കേണ്ടി വരുന്നു. ഒരാൾ 100 അടി കഴിക്കുന്നു, അടുത്തായിട്ടും 150 അടി, 200 അടി, ഇങ്ങനെ മത്സരിക്കുന്നതിനനുസരിച്ച് താഴേക്ക് പോകും. അപ്പൊ എന്താണ്, ഉപയോഗിക്കുന്ന പന്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കേണ്ടി വരുന്നു. 4 HP വേറെ, 1 HP, 2 HP, 3 HP, 5 HP, സിംഗിൾ ഫേസ് വേറെ അല്ലേ. പിന്നെ 3 ഫേസിലേക്ക് പോകേണ്ടി വരുന്നു, ഇലക്ട്രിസിറ്റി കൂടേണ്ടി വരുന്നു. അത് വെള്ളം എടുക്കുന്നതിനുള്ള കോസ്റ്റ് കൂടുന്നു. പാവപ്പെട്ടവർക്ക് ഇത്
അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കാര്യത്തിലുള്ള ഒരു സാമൂഹ്യ അനീതി ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ പഞ്ചായത്തുകളുടെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ജോലി കൂടുന്നു. കാരണം എന്താണ്? തങ്ങളുടെയും വെള്ളം എത്തിച്ച് അവരുടെ ഫണ്ടിന്റെ നല്ലൊരു കൊണ്ട് ഈ വെള്ളം നൽകുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള സംഘർഷങ്ങൾ. അപ്പൊ നമ്മളെ ജോലി കാര്യം ആലോചിക്കേണ്ടത് കേരള സമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ വികസന ദൃശ്യവും ഈ ജലലഭ്യതയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെന്നതാണ്. കേരളത്തിന്റെ വികസനത്തിന്റെ രീതി കഴിഞ്ഞ പ്രത്യേകിച്ച് 1990 ശേഷമുള്ള ഒരു മാറ്റം ഈ വന്ന 20 വർഷത്തിൽ പിന്തുടർന്നു വരുന്ന വികസനത്തിന്റെ രീതി ജലലഭ്യതയെ പൂർത്തി നടത്തുവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മേഖലയിൽ വിസ്തൃതി 1980 അവസാനം 7 ലക്ഷം ഹെക്ടർ വിസ്തൃതിയിൽ നെൽകൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് 2.5 ലക്ഷം ഹെക്ടറായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് 7 ലക്ഷം ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ഹെക്ടർ പ്രദേശത്തും ഏതാണ്ട് 2 മീറ്റർ ഉയരത്തിൽ പല ഭംഗിയായിട്ട് വെള്ളം കെട്ടിനിർത്തി കൃഷി ചെയ്യാം. ഈ കൃഷിയിൽ നിന്ന് വെള്ളത്തിന്റെ 49% ഭൂഗർഭജലമായിട്ട് മാറും. അതാണ് കണക്കാക്കുക. ബാക്കി 55% കൃഷി അനുസരിച്ച് ഉപയോഗിക്കുന്നു. ഈ ഭൂഗർഭജലമായി മാറുന്ന ആർക്കെങ്കിലും ആർക്കാണ് ഉപയോഗിക്കുന്ന ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പുറകളിലേക്ക് വെള്ളം എത്തിച്ചേരും. അത് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മേൽത്തടത്തിൽ 100-200 ഹെക്ടർ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ അവരെ ആവശ്യത്തിനുള്ള വെള്ളം കൃഷിയിലൂടെ തന്നെ സംഭരിക്കപ്പെടും. നമ്മളാണ് കനാഗരീക്ഷത്തിൽ വല്ല കൃഷിയിൽ മറിച്ച് നമ്മുടെ പ്രദേശത്ത് കൊണ്ടുകൊണ്ട് വെള്ളം കിട്ടുന്നതാണ് നെൽകൃഷി ചെയ്യുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ ഈ 7 ലക്ഷം ഹെക്ടർ നിന്ന് നെൽകൃഷിയുടെ ഏരിയ കുറഞ്ഞു വരുന്നതിൽ 2 ലക്ഷം ഹെക്ടറായിട്ട് മാറിയപ്പോൾ നമ്മുടെ നെൽകൃഷി വഴിയുള്ള ജലസംഭരണം ഏതാണ്ട് 4-1 കുറഞ്ഞു. അപ്പൊ ഭൂഗർഭ ജലത്തിന്റെ ലക്ഷ്യത അത്രമാത്രം കുറഞ്ഞു ചുരുക്കും. മറ്റൊന്ന് കുളങ്ങളിലെ ധാരാളം ജലസ്രോതസ് ജലസംഭരണിയാണ് കുളം എന്ന് പറയുന്നത്. കുളങ്ങൾ നമ്മൾ പല ആവശ്യങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി വീട് പറയാൻ വേണ്ടി മറ്റുള്ള വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി പലരും ധാരാളമായിട്ട് നികത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ആ തരത്തിലുള്ള ഒരു ജലസംഭരണം കുറയും. ഇതിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കൃഷിഭൂമിയുടെ വിസ്തൃതവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയായാലും ഏതുതരത്തിലുള്ള കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയും. മറിച്ച് വീടുകളുടെ വിസ്തൃതി വർദ്ധിക്കുന്നു. വീട് എന്ന് പറഞ്ഞാൽ വീട് മാത്രമല്ല, വീടിന്റെ കോമ്പൗണ്ട്, കോൺക്രീറ്റ് മുട്ട, അതിന്റെ ടൈൽസിന്റെ മുട്ട. ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ 11 ലക്ഷം വീടുകൾ, കഴിഞ്ഞ ദിവസം 10 പറഞ്ഞത് 11 ലക്ഷം വീടുകൾ ആൾക്കാർക്കില്ലാത്തവർക്കുണ്ട്. അതൊന്നും ആരും മനസ്സിലില്ല. വീട് പറഞ്ഞിട്ടുണ്ട്, വീട് കൂട്ടി അതിന്റെ ചായമായിട്ട് വിദേശത്തോ മറ്റൊരു സ്ഥലങ്ങളിലാണ് ഈ ഡിമാൻസ് താമസിക്കുന്നത്. അതിങ്ങനെ ആൾക്കാമസമില്ലാത്ത വീടുകളിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വീടുകളിലൊക്കെ ഈ വീടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ സ്വയം വിഹിത സംഘടനകളിൽ വള്ളത്തിനെ സംരക്ഷിക്കാനായിട്ട് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. കാരണം അവരുടെ ടെറസിൽ ചെയ്യുന്ന വെള്ളമായാലും ക്വാളിറ്റി ഇടാൻ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ചെയ്യുന്ന വെള്ളം പോലും അതിനായിട്ട് ഇവിടെ സംഭരിക്കുന്നത്. കാരണം നാട്ടിലേക്കായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് അങ്ങനെ ഏത് രീതിയിലും ഏതിക്കുന്നതിന് അതിന്റെ അവസ്ഥ എന്താണ്? നടത്തുന്ന വേദനക്കെട്ട് വരുന്നു. അതിന്റെ മഴക്കാലത്ത് വന്നിട്ട് ഏതെങ്കിലും തോട്ടിലെത്തി പുഴയിലെത്തി നേരെ മണിക്കൂറുകൾ കൊണ്ട് അറബിക്കടലിൽ ആകുന്ന പണ്ണയിലേക്ക് കടലിലേക്ക് പോകും. അപ്പൊ വെള്ളം നമ്മളിലേക്ക് ആയതാണില്ല. അപ്പൊ ചുരുക്കത്തിൽ മണ്ണിൽ വെള്ളം ആയിരുന്ന പ്രദേശങ്ങളുടെ അളവ് കുറയുന്നു. റോഡ് ഡെൻസിറ്റി നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് പിന്നെ റോഡിന്റെ വിസ്തൃതിയും 1 സ്ക്വയർ കിലോമീറ്ററിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലൊക്കെ ഉൾപ്പെടുന്നതാണ് അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാൻ അനുവദിക്കാത്ത പ്രദേശങ്ങളാണ്. അപ്പൊ വികസനത്തിന്റെ നമ്മുടെ മൊത്തം വികസനത്തിന്റെ ദിശ ജലസംഭരണത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഇപ്പോ നമ്മുടെ വാഹനങ്ങൾ ഏകദേശം നമുക്ക് റേഡിയോ വിസ്തൃതി കൂടെ വരാൻ പറ്റില്ല. നമ്മളുടെ റേഡിയോ വിസ്തൃതി കൂട്ടിയാലും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ കൂടുന്നു? കേരളത്തിലെ ഇപ്പോഴാണ് 40 ലക്ഷം വാഹനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. അത്രയാണ് 40 ലക്ഷം. ഇത് 1990 4 ലക്ഷമായിരുന്നു. അപ്പൊ 4 ലക്ഷത്തിനും 40 ലക്ഷമായിട്ട് വാഹനങ്ങളൊക്കെ പ്രധാനമായിട്ട് സ്വകാര്യ വാഹനങ്ങളാണ്, കാറുകളും മറ്റു വാഹനങ്ങളൊക്കെയാണ് വർദ്ധിച്ചത്. ഈ വാഹനങ്ങളൊക്കെ ഇടാൻ കേട് വേണം. ഇതിനുവേണ്ടിയൊക്കെ പുതിയ റോഡിലേക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുക. എക്സ്പ്രസ് ഹൈവേ വേണം, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പോകുന്ന 4 വരി ഗൾഫിലൊക്കെ പോയി കാണുന്ന നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4 വരി പാതകളാണ്, 8 വരി പാതകളാണ്. അത് ഈ പാതകളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഏതിനാണ് ബാധിക്കുക? ജലസംഭരണ ശേഷിയുള്ള
പാടങ്ങളെയും വനഭൂമിയെയും കരഭൂമിയെയും ബാധിച്ചുകൊണ്ട് ഇന്ന് ഈ വെള്ളത്തിനെയും മണ്ണിനെ കടന്നുള്ള സാധ്യത കുറയ്ക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ വികസനത്തിന്റെ ദിശയാണ് നമ്മുടെ ജലസംഭരണത്തെ ഏറ്റവും മോശമായി ബാധിക്കുന്ന ഒരു കാരണം. മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ നേരത്തെ പ്രകടിപ്പിച്ച ആശങ്ക പ്രസിഡന്റിന്റെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് 2025 കേരളം എങ്ങനെയായിരിക്കും? 2025 കേരളത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പ്രതിശേഷ വെള്ളം എത്ര ഉണ്ടാവും? അത് ഈ അവസരമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ജലലഭ്യത ഒരു കുറച്ചിട്ടില്ല. മഴയും കുറവുമില്ല, മഴയും ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. കാരണം ആഗോള താപനത്തിന്റെ ഒരു സാധ്യത, കാലാവസ്ഥ മാറ്റം കാരണം മഴ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പെയ്യുന്ന മഴവെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് വാട്ടർ സൂപർഫിറ്റിലേക്ക് മാറ്റാനുള്ള ഭൂമിയുടെ ശേഷി കുറയുന്ന കാരണം ആ സമയത്ത് നമ്മുടെ പ്രതിശേഷ ജലലഭ്യത ഇപ്പോഴത്തെ അപേക്ഷിച്ച് വളരെ കുറയും. അപ്പോ ഒരു നിർമ്മാണത്തിന്റെ ചോദ്യം, നമ്മൾ തുറന്നു വരുന്ന വികസനം സസ്റ്റൈനബിളാണോ അല്ലയോ എന്നുള്ള, സ്ഥായിട്ടുള്ള വികസനമാണോ അല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ സ്ഥായി എന്താണ് സ്ഥായിയായ വികസനം? യുണൈറ്റഡ് നേഷൻസിന്റെ നിർവചന പ്രകാരം സ്ഥായിയായ വികസനം എന്നുള്ളത് അടുത്ത തലമുറയ്ക്കും നമുക്ക് ഏത് രീതിയിലാണ് പ്രകൃതിഭവങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളത് അതേ രീതിയിൽ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാനായിട്ട് പ്രകൃതി വിഭവങ്ങൾ ലഭ്യമാണെങ്കിൽ അത് സ്ഥായിയായ വികസനം എന്ന് വരും. അങ്ങനെ അല്ലെങ്കിൽ അത് സ്ഥായി. അപ്പൊ ഇവിടെ ഒരു അമ്മയിരിക്കുന്നു. അപ്പൊ അമ്മയുടെ ചെറുപ്പത്തിൽ അവർക്ക് എത്രമാത്രം വെള്ളം ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അതേപോലെ ഈ തലമുറയ്ക്കും വെള്ളം ഉണ്ടാകണം, അടുത്ത തലമുറയ്ക്കും ഉണ്ടാകണം. ആ കാര്യത്തിൽ അത് ഇല്ല എന്നുള്ളതാണ് വസ്തു. അപ്പൊ അമ്മയാണെങ്കിൽ അത് മാത്രമല്ല, വെള്ളം മാത്രമല്ല മറ്റുള്ള പ്രകൃതി വിഭവങ്ങൾ, മണല്, കല്ല്, വനം, തടി, ശുദ്ധവായു, ഇതിനെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം വളരെ കുറവ് വരുന്നു. അത് ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അത് എന്തുകൊണ്ടാണ് ഇത് വർദ്ധിച്ചു വരാൻ കാരണം? അപ്പൊ നമ്മുടെ വികസനം സ്ഥായി അല്ല എന്ന് പറയുന്നതിന് കാരണം പ്രകൃതി വിഭവ സംരക്ഷണത്തിൽ നിരോധിക്കുന്ന നെൽപ്പാടത്തിന്റെ വിശപ്പ് തുടങ്ങിയ ആരും പറഞ്ഞു. കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്? കാർഷിക മേഖല കേരളത്തിൽ 0.25% വെച്ചാണ് വളരുന്നത്. അതായത് കാർഷിക മേഖലയ്ക്ക് പ്രായോഗികമായിട്ടൊരു വളർച്ചയും ഇല്ല. ഓൾമോസ്റ്റ് എന്നിരിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ നഷ്ട വരുമാനത്തിന്റെ 15% മാത്രമാണ് കാർഷിക മേഖലയിൽ നിന്ന് വരുന്നത്. വ്യവസായ മേഖലയ്ക്കാണ് ചെറിയൊരു പങ്കുള്ളത്, 20% വ്യവസായ മേഖല. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ വരുമാനം വരുന്നത് സേവന മേഖലയിൽ നിന്നാണ്. 85% സേവന മേഖലയിൽ നിന്നാണ്. സേവന മേഖല സേവന മേഖലയിൽ തന്നെ കാര്യമായ ഒരു പ്രവർത്തനം നടക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലയാണ്. കൺസ്ട്രക്ഷൻ മേഖലയാണ് കേരളത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. 5% വെച്ച് ഓരോ വർഷവും വളരുന്നു. ഈ കൺസ്ട്രക്ഷൻ മേഖല വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ഷൻ മേഖല വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വീടുകൾ വരിക, അല്ലെ കെട്ടിടങ്ങൾ വരിക. ഈ കെട്ടിടങ്ങൾക്കെല്ലാം ആവശ്യമായിട്ട് മണൽ വേണം, പരിങ്കൽ വേണം, വലിയ വലിയ കുന്നുകൾ ഇരിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മണലെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രകൃതി പ്രശ്നം. എന്താണ് മണലെടുപ്പിന്റെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, ഒറ്റപ്പാലം NSS കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അത് അദ്ദേഹം പറയുന്നത് പണ്ട് കടലിൽ കണ്ടിരുന്ന പല മത്സ്യങ്ങളും നമുക്കിപ്പോ ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നുണ്ട്. ചില സ്പീഷീസ് കാരണം എന്നുവെച്ചാൽ ഒത്തിരി അംശം വെള്ളത്തിൽ കൂടിയപ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്ത് മൈഗ്രേറ്റ് മുകളിലേക്ക് വരുന്നു. അപ്പൊ വെള്ളത്തിലെ ലവണ അംശം വർദ്ധിച്ചു വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് ഉപ്പ് വെള്ളം കൂടുതൽ കയറിയത്? പൊതു പൊതു സാധാരണയാണ് തെങ്ങിൽ നിന്ന് തുടങ്ങി കടലിലേക്ക് ഇങ്ങനെയാണ് കിടക്കുക. മണ്ണെടുത്തെടുത്തെടുത്ത് പുഴയുടെ ചരിവ് നിവർന്നു, പുഴ നിവർന്നു. ഇപ്പൊ കടലും കടലിന്റെ നിലയിലും ഉയർന്ന ഭാഗത്തുള്ള പുഴയുടെ ലെവലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ വെയിലേക്ക് സമയത്ത് വെള്ളം കയറി വരുന്നു. ഈ വെള്ളം കയറി വരുന്നത് തടയണമെങ്കിൽ എന്താ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ, വേനൽക്കാല മാർഗങ്ങളിൽ നിന്ന് ഡാമുകളിൽ വെള്ളം നിറച്ച് താഴേക്ക് പ്രഷർ കൊടുക്കണം. അതായത് ധാരാളം ശുദ്ധജലം ഉപ്പേറും കയറി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് തുറന്നു വിട്ടുകൊണ്ടേയിരിക്കണം. ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പെരിയാറിൽ ഓരോ വർഷവും വേനൽക്കാലത്ത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ എല്ലാ മാസങ്ങളിലും ധാരാളമായിട്ട് ശുദ്ധജലം ഇടനിലവാര ഡാമിൽ നിന്ന് തുറന്നു വിട്ടുകൊണ്ടിരിക്കുക, ഡാമിൽ നിന്നും തുറന്നു വിട്ടേണ്ടിയിരിക്കുക. എന്തിനാണ് ഉപ്പേറും കയറാതില്ല? കാരണത്തിലേക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പേറും കയറുക എന്നാൽ ഉപ്പേറും കയറുക എന്ന് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിനുള്ള പല നമ്മളിനകത്ത് വെള്ളിയാണ്ടല്ല തലങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഉപ്പുവെള്ളം കാര്യങ്ങളാണ് വെള്ളിയാഴ്ച മുനിസിപ്പാലിറ്റിക്ക് വെള്ളം പോകുന്നു, അവരെത്തുന്ന വെള്ളം ഒരു ഉപ്പുവെള്ളം കഴിയാം. അപ്പൊ പെരിയമാർക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രക്രിയ സാധിക്കുന്നത് നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോ ഉപ്പുവെള്ളം കാര്യമാക്കാൻ പാടില്ല. അതിന് ധാരാളമായിട്ട് ശുദ്ധവെള്ളം ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ട് ഇരിക്കണം. അത് വലിയൊരു ചെറിയാണ്. വായും ഭരണകൂടം നമ്മുടെ ഗവൺമെന്റ് വഹിക്കാൻ പോകുന്ന ഒരു ദുർഗ്രഹം, ഒരു വലിയ ഭീമമായ ഒരു ചെലവായിരിക്കും ഈ ഉപ്പുവെള്ളത്തിന് തടയുക എന്നുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത് ഈ ചെറുപ്പം ഇങ്ങനെ നിലനിൽക്കുന്ന ഉപ്പുവെള്ളം കയറി വരുന്നതിന്റെ കാരണം എത്രയെത്ര ഒരുമല്ല പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. മറ്റും നിരന്തര മലനാട് പ്രദേശങ്ങളിലെ ജലസംഭരണികളുടെ അറ്റങ്ങൾ കാരണം ആ പ്രദേശത്തുള്ള ധാരാളം കുടിവെള്ള പദ്ധതികൾ പദ്ധതിയുണ്ട്, അതിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വെള്ളമില്ല. അത് കാരണം പദ്ധതിയെ ശാസ്ത്രീയമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഈ തരത്തിലുള്ള ധാരാളം ഭീഷണികൾ നമ്മുടെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുക. അത് നമ്മൾ അവലംബിച്ചിരുന്ന വികസന രീതിയുടെ പ്രശ്നമാണ്. ഇത് എന്താണ് ഇതിന് പരിഹാരം? അത് ആര് പരിഹാരം? എലിമാർ റോസ്റ്റം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയുണ്ട്. അവര് കഴിഞ്ഞ വർഷത്തെ 2011 എക്കണോമിക്സിന്റെ സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. അപ്പൊ അവര് പറയുന്നത് അവരുടെ ഒരു പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഘം ഇടയുള്ള ഈ പശുവിനെ പ്രാണിനെ നയിക്കുന്ന ആളുകൾക്ക് ഒരു കൃത്യമായിട്ടൊരു ഭൂമി കൊടുക്കും, തെല്ല തെല്ല വളർത്താൻ നല്ല തെല്ലുള്ള സ്ഥലം കൊടുക്കും. എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളെ ആടിനെ മേക്ഷണം പോകും. അത് മത്സരിച്ച് മത്സരിച്ച് ഇതിന് ആടിനെ മേക്കുന്നതിന്റെ ഫലമായിട്ട് ഈ പെൺമാടാണ് നശിച്ചു പോകും. നശിച്ചു കഴിയുന്ന അതേ തന്നെയാണ് മനുഷ്യരുടെ പ്രബന്ധത്തിൽ പറയുന്നത്. അത് ഇങ്ങനെ ഇടയന്മാരെ മത്സരിച്ച് മത്സരിച്ച് ആടുകളെ മേക്കുന്നത് കാരണം ആ മേച്ച പ്രദേശം നശിച്ചു പോകും. പക്ഷേ മനുഷ്യന് ഉപയോഗം കിട്ടിയുള്ള ഒരു ഭൂമിയായതുകൊണ്ട് ഒരു ഘട്ടത്തിൽ അവനെ തീരുമാനമെടുക്കുന്നു, അവർ തമ്മിലൊരു ധാരണയിലെത്തുന്നു, ഇനിയും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, നമുക്ക് ഈ പ്രദേശം ഈ മേച്ച പ്രദേശം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കും. അതേപോലെ അതിന്റെ ഒരു വികസിത രീതിയാണ് ജീവിതത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ആഗോള താപനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ പ്രേമയുടെ ഉപയോഗത്തെ സംബന്ധിച്ചോളം മനുഷ്യരെ അവലംബിക്കാനുള്ള അവരുടെ ഒരു കണ്ടത്. എന്തായാലും നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കും ഈ തരത്തിലുള്ള ഒരു ബോധത്തിലേക്ക് ഉയർന്നുവന്നേക്കാം ഭാവി. പക്ഷെ ഇപ്പോൾ നമ്മൾ നേരുന്ന പ്രശ്നം ഇതിന് ഒരു അസമത്വത്തിന്റെ ഒരു രൂക്ഷമായ പ്രശ്നം കൂടി ഇതിലുണ്ട്. അതായത് ജലലഭ്യത ഇല്ലാതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പണമുണ്ടെങ്കിൽ ഏതൊരു സാധാരണത്തിൽ നിന്നാണെങ്കിലും നമുക്ക് വെള്ളത്തിന് നിലച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സാമ്പത്തിക ശേഷി വരുന്ന ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് താഴെ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ദേശങ്ങളായിട്ട് ആശ്രയിക്കുക, ഈ സമ്മാന സംവിധാനങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വില ഈടാക്കാൻ തുടങ്ങുന്നതോടുകൂടി അവരുടെ കയ്യിൽ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് വളരെ പ്രശ്നം. അപ്പൊ ഇതിനായി ഈ വികസന ദിശയെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഈ വികസന ദിശയിൽ നിന്ന് ഒരു വിജയം നിർത്തിയത് മാത്രമേ പ്രകൃതി വിഭവ സംരക്ഷണം സാധ്യമാകൂ. പക്ഷെ നമ്മുടെ ഈ ഊർജ്ജാവശ്യ വികസനങ്ങളുടെ കാഴ്ചപ്പാട് ഈ പശ്ചാത്തലത്തിലാണ് വളരെ പ്രസക്തമാകും. അത് നമ്മുടെ നമ്മുടെ ഒരു മുഖ്യധാര വികസന കാഴ്ചപ്പാട്, മുഖ്യധാര വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വികസന കാഴ്ചപ്പാട്. അത് മണലാണെങ്കിലും വെള്ളമാണെങ്കിലും വനങ്ങളാണെങ്കിലും ഏതാണെങ്കിലും അത് യുദ്ധത്തിൽ അതങ്ങനെയാണ്, അതിൽ നിന്നും പരമാവധി ഇങ്ങനെ ലാഭം ഉണ്ടാക്കാം. അപ്പൊ അത് അതുമാത്രമല്ല പ്രതിസത്തായിട്ട് മനുഷ്യർ അടുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വകാര്യ വിൽക്കിച്ചുകൊണ്ട് അങ്ങനെ ലാഭം വർദ്ധിപ്പിക്കാമെന്ന ഒരു വികസന കാഴ്ച. അത് ഇതിൽ വ്യത്യസ്തമായിട്ട് ഈ പ്രകൃതി വിഭവങ്ങൾ താഴ്ന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു താഴ്ന്നായ വികസനം കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നേത്രാവിഷ്ട വികസനം നേടുന്നതിന്റെ ലക്ഷ്യം. അപ്പൊ നേത്രാവിഷ്ട വികസനത്തിൽ എന്താണ് നമുക്ക് ചെയ്യുന്നത്? അതായത് ഓരോ പ്രദേശത്തെയും വെള്ളം എങ്ങനെയാണ് വെള്ളം ഒരു കച്ചവടാവസ്ഥയാവുക, വെള്ളത്തിന്റെ ലഭ്യത കുറയുമ്പോഴാണ് ഉള്ള കച്ചവടാവസ്ഥകൾ. വെള്ളത്തിന്റെ ലഭ്യത കുറയാതെ നോക്കിയാണ് അതിനെ എല്ലാവർക്കും ലഭ്യമാക്കാം. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന മഴവെള്ളത്തെ പരമാവധി സംഭരിച്ച് അതിനെ പുതർത്തി ദുരിതമാക്കി മാറ്റി ജീവിതത്തിലുള്ള നിരത്ത് താഴ്ന്നു പോകാതെ നിലനിർത്തുക. അങ്ങനെ നോക്കണമെങ്കിൽ ഓരോ ഒരു കൃത്യമായ ഒരു സ്പേഷ്യൽ പ്ലാനിങ്ങോടുകൂടി ഓരോ ഇന്ത്യ ജില്ലയിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഇത് കാണാൻ സാധിക്കും. അത് ഓരോ ഇന്ത്യ ജില്ലയിലും എത്രത്തോളം ഉയർന്ന ഭവനങ്ങളുണ്ടാകും, കുറ്റങ്ങൾ ചെറിയുള്ള പ്രദേശങ്ങളുണ്ടാകും, ഇടക്കാല പ്രദേശങ്ങളുണ്ടാകും, പാടശേഖരങ്ങളുണ്ടാകും. ഇതിനെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരും. അത് പക്ഷേ അതാണ് ഇതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം. ഈ പക്ഷേ നമ്മുടെ പൊതു ദൈവത്തിന്റെ നേരെ ഇതും വിഷയമാണ്. പൊതു ദൈവം എന്താണ്? കൃഷി ചെയ്യാനുള്ള ഭൂമി ഒരു ഉത്പാദന ഉപകരണമായിട്ടല്ല നമ്മുടെ സമൂഹത്തിന്റെ കൃഷി ദൈവം ഇങ്ങനെ ചെയ്യും. സമൂഹത്തിന്റെ പൊതുദേവം ഭൂമിയും വേണമെങ്കിലും പത്തത്തിന്റെ വാങ്ങുക, ബാങ്കിന്റെ ഒരു ലക്ഷം കഴിഞ്ഞ് തിരിച്ചു കിട്ടിയ ഒരു ലക്ഷം രൂപയാണ് വാങ്ങുക, ദൈവത്തിന്റെ വാങ്ങാനെങ്കിൽ അത് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക, അതിൽ നിന്നുള്ള ലാഭം ലഭിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു പൊതുദേവം. അപ്പൊ ഈ പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭൂമിയെ ഒരു ഉത്പാദന ഉപകരണമാക്കിക്കൊണ്ട് അതിൽ നിന്നുള്ള മണ്ണിനെയും വെള്ളത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് ഭൂഗർഭത്തിലും വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ പരമാവധി ബയോമാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജൈവ ഉത്പാദനം, ഇങ്ങനെ തേങ്ങയാണെങ്കിൽ ഒരു കഴിഞ്ഞ 100 ഇരുന്നൂറ് തേങ്ങ ഉത്പാദിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്ന രീതി, ആ പ്രദേശത്തെ ഉത്പാദനം പരമാവധി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇടപെടൽ, അങ്ങനെ ഭൂമിയിൽ ശക്തമായ ഒരു ഉത്പാദന ഉപകരണങ്ങൾക്ക് നിലനിർത്തിയാൽ ഈ ജലലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിന് യാതൊരു സംശയമില്ല. കാരണം മണ്ണിനെ സ്ഥലത്തിനെ സംരക്ഷിക്കാൻ തിരിച്ചേക്കാൻ കഴിയുന്നത് അതുപോലെ മണ്ണിനടിയിലും മൃഗത്തിനെ സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ ജലസംരക്ഷണത്തിനുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാടിലുള്ള ഒരു മാറ്റമാണ്. തേങ്ങ ഒരു കച്ചവട വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കാണാനായിട്ട് കാണുന്നതിന് പകരം അതിനൊരു ഉത്പാദന ഉപകരണമായിട്ട് കാണും. അങ്ങനെ കാണണമെങ്കിൽ അതൊരു സാംസ്കാരികമായ മാറ്റമാണ്. അത് ഒരു ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് വരമുണ്ടാക്കുക അല്ല മരത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ചെയ്യുക എന്നുള്ള രീതിയല്ല, മറിച്ച് അതിനകത്ത് നമ്മുടെ അവയവത്തിലും സംസ്കാരത്തിലും ഒരു വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അതേ ജലം ഒരു വളരെ ഒരു കച്ചവട വസ്തുവായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ മരുന്നാണെന്ന് വെള്ളത്തിനിതിന് കച്ചവട വസ്തുവാക്കാം. വെള്ളത്തിനിതിന് കച്ചവട വസ്തുവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മേലുള്ള പ്രശ്നം എടുത്തോ ഇപ്പോൾ അതും കച്ചവട വസ്തുവല്ല. ഇപ്പോൾ വെള്ളത്തിന്റെ ജലമത്തിന്റെ സംവിധാനമാണ് കച്ചവട വസ്തു. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ മേലുള്ള ഭൂമി എന്ന് പറയുന്നത് കച്ചവട വസ്തുവാണ്. നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം കസ്റ്റമറി റൈറ്റ് ഓൺ ലാൻഡ്, ഭൂമിയുടെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ആ ഉടമസ്ഥന് പൂർണ്ണമായ അവകാശമാണ്. അയാൾ തന്നെ അവകാശമുണ്ട്, അയാൾക്കത് ആ ഭൂമി എന്തെല്ലാം വേറെ ആൾക്കാർ അതിനകത്ത് കടന്നു കയറാനോ തിരിച്ചെടുക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ ഈ ആളുകൾ ഈ ജലം ഈ തരത്തിലൊരു കസ്റ്റമറി റൈറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? പണ്ട് ചെയ്ത് അയാൾക്ക് ആ പ്രദേശത്തെ വെള്ളത്തിന് ഓരോ ടാങ്കറോട് ഉണ്ടെങ്കിൽ പണ്ട് ചെയ്ത് 25,000, 1 ലക്ഷം, 2 ലക്ഷം ലിറ്റർ വെള്ളം വിൽക്കാം. അങ്ങനെ വീട്ടിലും പ്രതികരിക്കുകയാണെങ്കിൽ ഇയാൾ ആരുടെ വെള്ളമാണ് വിൽക്കുക? അത് അയാളുടെ വെള്ളമായിരുന്നു. കാരണം മുകളിലുള്ള എല്ലാ വെള്ളവും താഴെയുള്ള ഒരാളിന് വലിച്ചെടുക്കാൻ കഴിയും ശക്തമായ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഒരു മുകളിലുള്ള ആളുകളുടെ മുഴുവൻ വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതാണ് വെള്ളം ഒരു പൊതു സമ്പത്തിന് മനുഷ്യന് പണ്ടുകാലത്തെ ചിന്തിക്കാനുള്ള കാരണം. കാരണം വെള്ളത്തിനകലെ അവര് തരംഗമില്ല, അതിങ്ങനെ മുകളിലുള്ള ആളുകൾക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇനിയും കൃഷിയും അത് ഇതിനകത്ത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കച്ചവട വസ്തുവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യവും അതിനുള്ള ത്വരയും അതിനുവേണ്ടിയുള്ള കരുത്ത ശ്രമങ്ങളും ഒരു വശത്ത് നടത്തുന്നു. രണ്ട്, ഇനി ആ വസ്തുവിന്റെ സ്വാഭാവികമായ പ്രകൃതി ഇവർ ഉണ്ടിട്ടില്ല. സ്വാഭാവികമായ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ എഴുതുക എല്ലാവർക്കും എഴുതാനുള്ള ഒരു പ്രകൃതിയാണ്, അതിതിനെ അനുവദിക്കുന്നു. അപ്പൊ ഇതിനുള്ള ഒരു കോൺഫ്ലിക്ട് രോഗമൂലമാകാനുള്ള സാധ്യതയാണ് ഈ നിരവർഷങ്ങളിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ പുതിയ വാട്ടർ പോളിസിയുടെ ഒരു പശ്ചാത്തലത്തിൽ അത് ശാസ്ത്രസാഹിത്യ പക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു വികസന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രകൃതി വിഭവത്തിനെ വളരെ അവരുടെ സ്ഥലത്തിൽ നിന്ന് സംരക്ഷിച്ച് അതിന് പരമാവധിയാണ് മൂല്യവർദ്ധന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാർഷിക രീതിയെ അവലംബിച്ചുകൊണ്ട് ഓരോ പ്രദേശവും ജനസംഘടമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ മാത്രമേ നേരത്തെ വന്ന ഒരു വികസന രീതിയെ നമുക്ക് ഒരു പരിധിയിലെങ്കിലും അതിനോട് എതിരിടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാത്തിനെയും മണ്ണിനെയും, വെള്ളം മാത്രമല്ല മണ്ണും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തിനെയും മണ്ണിനെയും അതുപോലെ ദൈവസമ്പത്തിനെയും ഭക്ഷണത്തിന് ഇത് കേരളം ഭക്ഷണ രാജ്യത്തിന്റെ യാതൊരു സുരക്ഷിതത്വവും വാർത്തകളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളതിന്റെ 10% ഭക്ഷണം മാത്രമേ നമ്മൾ ഇവിടെ ഉൽപ്പാദിക്കുന്നുള്ളൂ. 90% പുറത്തു നിന്ന് വരികയും അത് പുറത്തേക്ക് വരുന്ന ഭക്ഷണം ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ഫോർ സ്ഥാപനം ഡൽഹിയിലെ സെന്റർ ഫോർ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം പുറത്തുവിടുകയുണ്ടായി. അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ബഹുരാഷ്ട്ര കമ്പനികളാണ് വയ്ക്കുന്നത്. അതിൽ ഇന്ത്യൻ കമ്പനികൾ അത് ഹെൽത്തിയിലാണ് പറയുന്ന കേക്കും ഹരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവരെല്ലാം ഇംഗ്ലീഷ് നമ്മുടെ കടകളിൽ നിന്ന് കുട്ടികളെ വാങ്ങിച്ചു കഴിക്കുന്ന മറ്റേ എല്ലാ കടകളിലെ ചിപ്സ് ഈ സാധനങ്ങളിലൊക്കെ ഒരു കോഴ്സിന്റെ അളവ് കോഴ്സ് ഇപ്പോ അതേപോലെ സന്ധിപ്രാധാന ഇതിന്റെ ഒക്കെ അളവ് അതിൽ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അവർ പോലെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നതിന്റെ ഒട്ടും പത്തും നടനാണ്. അത് പിന്നെ നമ്മുടെ സുഗാൻ നാരായണ എന്ന് പറഞ്ഞവരാണ് സിനിമയിലെ നടക്കൻ. അത് അവരുടെ കൊക്കക്കോള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മാർക്കറ്റിംഗ് ഞാൻ ചോദിച്ചു. ഇത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ സാധനം ഇല്ലാന്നിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാനുള്ള കേസ് കസ്റ്റമറല്ല, കസ്റ്റമർ ഇൻസ്പെക്ഷനല്ല, കസ്റ്റമർ അങ്ങനെ രാജാവ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതേ നിൽക്കുന്ന നമ്മൾ അമേരിക്കയിലാണ് എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ളിലുള്ള ഓരോ സാധനത്തിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ വരുന്നവർ അതിൽ അവർ പറയുന്നത് 100 നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ 3 ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഒറ്റ നിറഞ്ഞുകൊണ്ട് കഴിക്കാം. 4 ദിവസം നമ്മൾ കഴിക്കേണ്ട പഞ്ചസാര ഒറ്റ നിറഞ്ഞുകൊണ്ട് കഴിക്കാം. ഒരാഴ്ച നമുക്ക് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് നമ്മൾ വരുന്നത് കഴിക്കാം. ഈ കുട്ടികളാണ് കഴിച്ചു വളരുന്നതെങ്കിൽ ഒരു 20 ദിവസം കഴിഞ്ഞ് ഹൃദ്രോഗികളായിട്ടും സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികൾ ഈ രീതിയിലേക്ക് മാറുന്നു. കാരണം അത്ര മാത്രം കൊഴുപ്പും ഉപ്പും പഞ്ചസാരയുമാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് അത് യാതൊരു നിയന്ത്രണം കിട്ടാൻ വരികയാണ് സാധിച്ചിട്ടില്ല. അത് ഫുഡ് കോർട്സ് നമ്മുടെ ഒരു ഫുഡ് കൺട്രോളിന്റെ ഒരു ചെയർമാൻ നമുക്ക് ഞാൻ ചർച്ചയിൽ പറഞ്ഞത് നിങ്ങൾ 4 പ്രാവശ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യം, നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മുടെ ആരോഗ്യം. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 90% മറ്റുള്ള കടകളിൽ കൃഷി ചെയ്തോ പ്രോസസ് ചെയ്തോ ആയ ഭക്ഷണമാണ് നമ്മൾ മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് എത്രത്തോളം ഗുണകരമാണ്? ക്യാൻസർ രോഗികളുടെ എണ്ണം കേരളത്തിൽ ഇത്രയും വർദ്ധിച്ചു വരുന്നത്, കുട്ടികൾ പോലും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കഠിനമായി മാറുകയും ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണത്തിനൊരു പങ്കില്ലേ? ഇനി നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നതിന് എത്രമാത്രം റെസിഡ്യൂവൽ ടെസ്റ്റ് ചേർക്കുന്ന പെസ്റ്റിസൈഡിന്റെ ഒരു അംശം ഈ സാധനം വലിച്ചെടുക്കും. സാധാരണ പറയുന്ന വിളവെടുക്കുന്നതിന് 3 ആഴ്ച കൊണ്ട് വേറെ പെസ്റ്റിസൈഡ് വേഗം നിർത്തണമെന്നാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പെസ്റ്റിസൈഡ് മുക്കി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് നമുക്ക് എത്തിച്ചത്. അത് ഈ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഭാവി ഒരു മലയാളികളെ വളരെയേറെ രോഗത്തിൽ രോഗാതുരമാക്കുന്നതും ഒരു വലിയ തോന്നി. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു പരിധി ഒരു നല്ലൊരു കണ്ടെങ്കിലും ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ഞങ്ങൾക്കുള്ള എത്രയോ മോശമായ ജാർഖണ്ഡ് ബീഹാറും പോലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലും മഴയില്ലാത്ത വെള്ളം മോശമായിട്ടുള്ള മണ്ണ് മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഭക്ഷണത്തിന് ആദ്യത്തെ സ്വയംപര്യാപ്തം വരുന്നത് കേരളം പോലെ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് ആവശ്യമായ ഭക്ഷണത്തിന് ഒരു ചെറിയൊരു അംശം പോലും ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പിന്നെ എന്താണെങ്കിൽ നമ്മുടെ ഒരു അതിനെക്കുറിച്ചുള്ള തീരെ ഒരു കൺസേൺ ഇല്ലാത്ത ഒരു പ്രവൃത്തിയുടെ ഒരു ഫലമാണ്. അത് ഇതിന്റെ ദുരന്തം നമ്മുടെ സമൂഹം ഐക്യാനുകേന്ദ്രിതയാണ് ഭാവിയിലായി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു ആശയം. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ലഭ്യമാകുക മാത്രമല്ല ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാകുക എന്നുള്ളത്. അത് ഗുണമേന്മ എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് ഈ പറഞ്ഞ പെസ്റ്റിസൈഡ്സിന്റെ അളവ് മറ്റുള്ള മാലിന്യങ്ങളുടെ അളവ് ഒന്നും നമുക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയാത്തത്രം ഉണ്ടാകാൻ പാടില്ല. അത് ഇത്തരത്തിലുള്ള ഭക്ഷണം ലഭ്യമാണെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ വേണം. ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം, പച്ചക്കറി, നമ്മൾ കഴിക്കുന്ന പിന്നെ പഴങ്ങൾ, നമ്മൾ കുടിക്കുന്ന പാല്, അത് പാലെന്ന് പറയുന്നത് മറ്റേ സോയാബീനിന്റെ എണ്ണയാകാണ്ടല്ല, അത് പാലുകൊണ്ടല്ല. ഇതൊക്കെ നമ്മുടെ കണ്ണിട്ടത്തിൽ ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കാൻ സാധിക്കൂ. ആയതെല്ലാം ഈ കാര്യങ്ങളിലൊക്കെ വളരെ നിർണായകമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും. ഒരു പഞ്ചായത്തിന് ശേഷം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആർജിക്കാൻ സാധിക്കും. നെൽകൃഷിയുടെ ഒരു പൊളി നമുക്ക് ആവശ്യമായിട്ട് അരിമുഖം നമുക്ക് സാധിക്കാൻ പ്രയാസമാണ്, കാരണം കഴിയുന്നില്ല. പക്ഷേ ഇളവിളകളായിട്ടും പിന്നെ കിഴങ്ങ് വിളകളായിട്ടും പച്ചക്കറികളായിട്ടും നമുക്ക് പഴങ്ങളായിട്ടും പഴങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമുള്ളതിന്റെ ഒരു നല്ലൊരു നമുക്ക് ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതയും കേരളത്തിലുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള അത് നിരുപാധിഷ്ഠ വികസനം എന്ന് പറയുന്നത് അതിനുള്ള ഒരു ആ ഒരു ഫലം കൂടിയുണ്ട്. എന്നാൽ നമ്മുടെ ജലലഭ്യത കാര്യത്തിൽ സ്വന്തമില്ലാത്ത അപ്പം ഭക്ഷ്യസുരക്ഷ, ജലസുരക്ഷ, ആരോഗ്യമുള്ള ഭക്ഷണം, ആരോഗ്യമുള്ള ഒരു തലമുറയോ അല്ലെങ്കിൽ ജനങ്ങളോ നിലനിർത്തുകയാണ്, ഇതിനെല്ലാം സഹായകമാകുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഒരു വികസന ദിശ നമുക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച പോക്കാണ്. ഈ അപകടം നമ്മൾ തിരിച്ചറിയില്ല. ഈ കരയപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു വീടിന്റെ കാര്യം ഇടയ്ക്ക് പത്രത്തിലുണ്ട്. കരയപ്പെട്ടി കരയപ്പെട്ടി എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കടുത്തുള്ള ഒരു വീട് സമൂഹം. ഇത് കരയപ്പെട്ടിയുമായി 190,000 ജനങ്ങളുണ്ട്. ഈ 190,000 ജനങ്ങളുടെ മന്ത്രിസഭയും ഒരു മണിയുണ്ടായിരുന്നു. അതിലൂടെ തീരുമാനമെടുത്തു ഫിജിയിൽ എന്ന രാജ്യത്ത് 6,000 ഏക്കർ സ്ഥലം വേണ്ടി. എന്താ കാരണം? ഈ രാജ്യം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കടലിലേക്ക് പോയി. അപ്പൊ 190,000 ആളുകളെ ഇവരെ ഒന്നും പാർപ്പിക്കണം. അത് ഫിജിയിലേക്ക് ഇവരെ പിന്നീട് വിസിപ്പിക്കാം. പക്ഷെ ഫിജി സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അവരുടെ മന്ത്രിസഭ പറഞ്ഞിട്ട് തീരുമാനം എടുക്കണം ഇവർക്ക് കൊടുക്കാനായിട്ട്. അത് അവർ പോസിറ്റീവായിട്ട് തീരുമാനം ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ശ്രമം നടത്തി എങ്ങനെയെങ്കിലും പോലും കടന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടല്ല തൊങ്ങിക്കിടക്കുന്ന റബ്ബറിന്റെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമമുണ്ട്. പക്ഷേ ഒരു ലക്ഷ്യം നടക്കുന്നില്ല. അതേ ജനങ്ങളെ നമുക്ക് പിന്നീട് വിശ്വസിക്കാൻ കഴിയും. അപ്പൊ ആഗോള താരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ദിവസത്തെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. 10 വർഷം മുമ്പ് ഈ ആഗോള താരണത്തെ കുറിച്ചുള്ള ചർച്ച നടന്നത് ഈ ഊഷ്മാവ് വർദ്ധിക്കും. എങ്ങനെ? കാർബൺ ഡയോക്സൈഡിന്റെ ഹരിതഗ്രഹ സാധനങ്ങൾ അവർ ഊഷ്മാവ് വർദ്ധിക്കും. ഒരു ഗ്ലാസാണ് പ്ലാസ്റ്റിക്കാണ്. അത് റിച്ചാർഡ് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിക് ശാസ്ത്രമുണ്ട്, വളരെ ലോകപ്രദർശനമായ ശാസ്ത്രമുണ്ട്. അങ്ങനെയാണ് ഈ ഗ്ലാസ് കൃത്യമായിട്ട് വരച്ചു. അപ്പൊ ഈ വരച്ച ഗ്ലാസ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ജോർജ് ബുഷിന് അയച്ചു കൊടുത്തു. അതാണ് അവസ്ഥ. ഈ രീതിയിൽ നിങ്ങൾ കാർബൺ ഡയോക്സൈഡ് പുറത്തു വിട്ടുകൊണ്ടിരുന്നില്ല. 2015 ആകുമ്പോഴേക്ക് ഊഷ്മാവിൽ ചൂട് ഇത്രയെത്തും. അപ്പൊ അയാളെ പറഞ്ഞു, അയാളെ മൂന്നു ഒരു പൈസ വെച്ചിട്ട് 3 വരെയെത്തും. ആ അങ്ങനെ വർദ്ധിക്കേണ്ടാന്ന് പിന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതിന് മുകളിലേക്ക് വർദ്ധിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളാണ് ഞങ്ങളുടെ കാർബൺ ഡയോക്സൈഡിന്റെ വിതരണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. പക്ഷേ ഇപ്പം ലോകമാർത്തയുടെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ തരത്തിൽ പോയാൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നത്. അത് അതേ രീതിയിലുള്ള ഒരു തിരിച്ചറിവ് വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കേരള സമൂഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഭാവി വളരെ ഈ പ്രകൃതി വിഭാഗം നേരത്തെ വളരെ ആവശ്യമായിരിക്കും. നിലനിൽക്കാനാണ് നമുക്ക് വലിയ പ്രയാസങ്ങൾ ചോറിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ നേരിട്ട് പോകുന്നത്. ഈ തരത്തിലുള്ള ഒരു ബോധം, അത് ഈ ബോധത്തിനാണ് ഒരു പ്രശ്നത്തിനും ഈ ബോധം പൊതുബോധത്തിന്റെ നേരെ ഉപയോഗിച്ചതാണ്. പൊതുബോധം എങ്ങനെയാണ് വരുന്നത്? പൊതുബോധം നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ ബോധം വരുന്നത്? നമ്മൾക്ക് എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുക. സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ വഴി നമ്മളെങ്ങനെ നമുക്ക് നാലാം ലോകമാണ് നമ്മുടെ മുന്നിൽ കാണിച്ചത്. ഈ നാലാം ലോകം നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ മനസ്സും അതാണ് നമ്മുടെ വികസനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചക്കാരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെതിർ ദിശയിൽ വളരെ പതുക്കെ പതുക്കെ ശബ്ദം കുറച്ച് പറയുന്ന ഈ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്താനായിട്ട് കൂടുതൽ സമയമെടുത്ത്, പക്ഷേ അത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് നിർവാഹമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഇത്രയുമാണ് എനിക്ക് ഇതിനിടെ ചുരുക്കി ഈ വൈകിയതാണ് പറയാനുള്ളത്. അപ്പൊ ഈ പ്രയത്നത്തിൽ നമ്മുടെ തെറ്റാളം മേഖലയിൽ വരുന്ന രണ്ട് പ്രദേശങ്ങളിൽ വളരെ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. പരമേശ്വര മാഷിന്റെ നേതൃത്വത്തിന് നാഗലശ്ശേരി നേതൃത്വത്തിൽ നബാർഡിന്റെ സഹാന്തത്തിന് ശേഷത്തിന്റെ കൂടി കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു വലിയ മനുദര സംരക്ഷണ വാർട്ടർഷിപ്പ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ ചാങ്ങനാശ്ശേരി നേതൃത്വത്തിന് ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. വലിയൊരു സാമ്പത്തികമായ നബാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ മനുദര സംരക്ഷണ പ്രവർത്തനങ്ങൾ നിലവിലെ കൃഷികൾ നിലവിലെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മേഖലയിൽ ആക്ടിവിറ്റീസ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന് ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു മാതൃകയായിട്ട് ചെയ്ത വിഭജിക്കുകയും ഈ മാതൃക മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കും. കാരണം ഇതിലൊരു കോൺഫിഡൻസ് ആണ് ജനങ്ങൾക്ക്, ഇത് നമുക്ക് സാധ്യമാണ്, നമുക്കിങ്ങനെ ഈ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം, അങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് ഇത്തരത്തിലുള്ള മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഹിദരി ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഗോ മഹാരാഷ്ട്രയിൽ നിന്ന് പോരും ഒരു പട്ടപ്രായി തകർന്നു വരുന്ന ഒരാളാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെ പറഞ്ഞ ആക്കുകൾ ഒരു 10 വർഷത്തിന് മുമ്പ് വരണ്ടു കിടന്ന ഒരു ഉൽപാദനമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ ഒരു കൊടുമുടിയാണ് ആ പ്രദേശം. ആ പ്രദേശത്തെ നിയന്ത്രണ സംരക്ഷണത്തിലൂടെ കാർഷിക സ്വീകരണത്തിലൂടെ ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ഒരു വികസനത്തിന്റെ ഒരു മാതൃകയായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ അറിയപ്പെടുന്ന സ്ഥലമാണ് ഹിദരി ബസാർ. എന്റെ ഉൽപാദനത്തിന് മഹാരാഷ്ട്രത്തിൽ ഒന്നാം സ്ഥാനം സംബന്ധിച്ച സ്ഥലമാണ് ഒന്നാം സ്ഥാനത്തിരുന്നത്. ഇത് ആ സ്ഥലത്തിന് വേണ്ടി മാറ്റം ഈ സ്ഥലത്തെ മാറ്റിയെടുക്കുന്നതിന് സംരക്ഷണവും ജനങ്ങളുടെ ആരോഗ്യത്തിനുള്ള മാറ്റവും ആരോഗ്യത്തിന് മാറ്റവും ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം തരാം. ഓരോ വീട്ടിലും കിണറ്റിലെ ജലലഭ്യതയെ കുറിച്ചുള്ള ഒരു ടേബിൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. വാട്ടർ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക വർഷത്തിൽ കഴിഞ്ഞ കാര്യം അവർക്ക് ഓരോ കൊച്ചു കിട്ടിയിരുന്നു. ഒരു മാസത്തിൽ എത്രയാണ് നമ്മുടെ കിണറ്റിലെ ജലങ്ങൾക്ക്, ഏരിയയിൽ എത്രയാണ്, ഓഗസ്റ്റ് എത്രയാണ്, ഡിസംബർ ആകുമ്പോൾ എത്രയാണ്, എത്ര വെള്ളം കൃഷി ഉപയോഗിക്കാനായിട്ട് എന്റെ കിണറ്റിലുണ്ട് എന്നുള്ള കാര്യം ഓരോ കൃഷിക്കാരെന്ന് പറയും. ആ ഒരു വർഷം മഴ കുറവാണെങ്കിൽ അയാൾ
ആ മഴ കുറവുള്ള മഴവെള്ളം ഉപയോഗിച്ച് ചെയ്യാവുന്ന കൃഷിയെ ചെയ്യുമോ?